السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. قال الله تعالى: إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن وللذين يموتون وهم كفار فأولئك اعتدنا لهم عذابا أليما. പ്രിയമ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവർത്തിച്ചുള്ള വസീയത്ത് ഞാനിവിടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് തെറ്റുകളും തമ്മാടിത്തങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ്. ഇന്നല്ല, എന്നും തെറ്റുകളും തമ്മാടിത്തങ്ങളും ലോകത്തുണ്ടായിരുന്നു. സ്ഥലങ്ങൾക്കും കാലങ്ങൾക്കുമനുസരിച്ച് അതിൽ ഏറ്റക്കുറവ് ഉണ്ടാവുമെങ്കിലും അതില്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. കാരണം, മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ അവന്റെ ശത്രുവായ ശൈത്താനെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യനെ വഴിതെറ്റിച്ച് നരകത്തിലെത്തിക്കുക എന്നതാണ് ശൈത്താന്റെ പ്രഖ്യാപിത നയം. അതുകൊണ്ടുതന്നെ തെറ്റുകളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുക, തെറ്റുകൾ ജനങ്ങൾക്ക് ഭംഗിയായി കാണിക്കുക എന്നത് പിശാച് നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഈ കാലഘട്ടമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ സുഖലോലുപതയുടെ പിന്നാലെ ലക്കും ലഗാനുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അവസാനം മാരക രോഗങ്ങൾ വന്ന് മനുഷ്യൻ പകർച്ചവ്യാധികളെ ഭയപ്പെട്ട് വളരെ ടെൻഷനിലായി ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പണ്ടെങ്ങുമില്ലാത്ത വിധം കുറ്റകൃത്യങ്ങൾ പെരുകുകയും മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന വൃത്തികെട്ട കുറ്റകൃത്യങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യൻ നിർവഹിക്കുന്നതായി പത്രങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ വായിക്കുന്നു. മദ്യപാനവും ലഹരി ഉപഭോഗവും ഒക്കെ ഗണ്യമായ വിധം വർദ്ധിച്ച് സർക്കാരുകൾ തന്നെ അതിന് കടിഞ്ഞാണിടാൻ ഇനി എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണിത്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ പറയുകയും വേണ്ട. ചെറിയ ചെറിയ പിഞ്ചു ബാലികമാരെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാവശ്യത്തിന് ഉപയോഗിച്ച് പീഡിപ്പിച്ച് കൊന്നുകളയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ലോകത്ത്, ചെറുതും വലുതുമായ തിന്മകൾ നമുക്ക് ചുറ്റും ഉള്ള ഈ ലോകത്ത് നമ്മൾ എന്തു നിലപാട് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ കടന്നുപോകുന്ന ഓരോ ദിനരാത്രങ്ങളിലും നമ്മളിലേക്ക് നോക്കുക. ഇപ്പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഇന്ന് എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്യരുത് എന്ന് വിചാരിച്ചാൽ പോലും അറിയാതെ തെറ്റിൽ വീണുപോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ ഇന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ കണ്ണുകൊണ്ടോ എന്റെ ചിന്ത കൊണ്ടോ നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന ആരുണ്ട്? അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആദൻ നബിയെ ഭൂമിയിലേക്ക് അയച്ചപ്പോ നന്മയും തിന്മയും നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് നീ പോകുന്നത് എന്ന് അറിയിക്കുകയും പിശാചിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പ് മനുഷ്യൻ അവഗണിച്ചതാണ് യഥാർത്ഥത്തിൽ തിന്മയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആദൻ നബിയെ സുഖവാസത്തിന്റെ സ്വർഗത്തിലാക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു വിലക്ക് മാത്രമാണ് നൽകിയിരുന്നത്. അല്ലെ, ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും അനുഭവിക്കാനും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യം ആദമിനോടും ഹവ്വയോടും അല്ല പറഞ്ഞു, ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത്, ഇതിന്റെ കലി നിങ്ങൾ തിന്നരുത്. പക്ഷെ അത് തന്നെ പിശാച് അവരെ കൊണ്ട് തീറ്റിച്ചു. എങ്ങനെയാണ്? ഘട്ടം ഘട്ടമായി അവരെ പ്രലോഭിപ്പിക്കുക ചെയ്തത്. ഒറ്റയടിക്കുന്നിട്ട് കൈ പറിച്ചിട്ട് തിന്നറ എന്ന് ആദമിന്റെ വായു വളർത്തിയിട്ട് അങ്ങ് തിരികെ കയറ്റിയതല്ല ഇബ്ലീസ്. പിന്നെയോ മാനസികമായി അത് തെറ്റല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലവിധ പ്രലോഭനങ്ങളും അവൻ നടത്തി. അത് സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിലെന്താ പറഞ്ഞത്? ആദമിനോട് ശൈത്താൻ ചെന്നത് ചോദിക്കുകയാണ്, ഹൽ അദുല്ലുക അലാ ശജറത്തിൻ ഖുൽദി, ഈ സ്വർഗത്തിലൊരു മരമുണ്ട്, അതിന്റെ കനി തിന്നാൽ പിന്നെ മരണമില്ല, അങ്ങനത്തെ ഒരു മരമുണ്ട് ഈ സ്വർഗത്തിൽ, അതിനെപ്പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അതുപോലെ തന്നെ അതിന്റെ കനി തിന്നാൽ ഇവിടുത്തെ മുഴുവൻ അധികാരവും ആധിപത്യവും എന്നും നിനക്കായിരിക്കും ആദമേ. അതിലാണ് നമ്മുടെ ഉപ്പാപ്പ വീണുപോയത്, ആധിപത്യവും അധികാരവും പറഞ്ഞിട്ട് വീഴ്ത്തിക്കളഞ്ഞ്. അതുപോലെ തന്നെ എന്നുമെന്നും ജീവിക്ക ഈ സുന്ദര സ്വർഗത്തിൽ, അതും അദ്ദേഹത്തെ പെടുത്തി കളഞ്ഞു. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ വീണുപോകുന്നത്. പാദ നബി ആ വിലക്കപ്പെട്ട കനി തിന്നത് ഭക്ഷണമൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ട് വിശപ്പ് മാറാൻ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് പിടിച്ചു കഴിച്ചതാണോ? അല്ല, ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനുണ്ട്, പക്ഷേ അത് തന്നെ തീറ്റിച്ചു. അതുകൊണ്ട് ശൈത്താനെക്കുറിച്ചുള്ള നിതാന്തമായ ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പിന് ലക്ഷ്യമായി തുടക്കം മുതലേ കേൾക്കുന്ന കാര്യം എന്താ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വയുള്ളവരാകാൻ വേണ്ടി. എന്താണ് തഖ്‌വ എന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത ചുരുങ്ങിയ നിർവചനം? ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹീഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിന് വഴങ്ങുക, ഒതുങ്ങുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങളെ പാടെ വർജിക്കുക, ഇതാണ് തഖ്‌വ. അപ്പൊ അള്ളാഹു വിരോധിച്ച ഒരുപാട് ഒരുപാട് സംഗതികൾ ഈ ലോകത്തുണ്ട്. അത് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെയാണ് അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുള്ളത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, മനുഷ്യൻ നാം വഴി കാണിച്ചിട്ടുണ്ട്, ഒന്നുകിൽ നന്ദിയുള്ളവന്റെ വഴി അല്ലെങ്കിൽ നന്ദി കെട്ടവന്റെ വഴി. അപ്പൊ അള്ളാഹു വിരോധിച്ച തിന്മകളും തമ്മാടിത്തങ്ങളും ഒക്കെ ചെയ്ത് നന്ദി കെട്ടവനാകാനും അതെല്ലാം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടും അതിലേക്കൊന്നും പോകാതെ വളരെ ശ്രമകരമായി നന്മയുടെ മാർഗത്തിൽ പിടിച്ചു നിന്ന് നന്ദിയുള്ളവനാകാനും, ഇത് രണ്ടിനും പറ്റിയ പ്രകൃതത്തോടു കൂടിയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. വിശ്വസിക്കുന്നവൻ വിശ്വസിക്കട്ടെ, അല്ലാത്തവൻ അവിശ്വസിക്കട്ടെ, അള്ളാഹു ആരെയും പിടിച്ച് നിർബന്ധിച്ചിട്ട് എന്നെ ഈമാനിൽ പിടിച്ചു നിർത്തൊന്നുമില്ല. നമ്മൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം, നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ആ അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. സുഹൃത്തുക്കളെ, എല്ലാ നന്മകളും എല്ലാ കാലത്തും എല്ലാവർക്കും ഒരേ അളവിൽ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഇപ്പൊ സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് തഹജ്ജു നിസ്കരിക്കുക, 360 ദിവസവും രാത്രി എണീറ്റ് സുബഹിന്റെ മുമ്പ് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുമ്പ് എണീറ്റ് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ സമുദായത്തിൽ ചെറിയൊരു ശതമാനം ആളുകളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുപോലെ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പെടുക്കുന്നവർ, അതുപോലെ ഓരോ മാസത്തിൽ 13, 14, 15 അറബി തീയതി 13, 14, 15 അയ്യാമൽ ബീദ് നോമ്പെടുക്കുന്നവർ, അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ അവർക്ക് 10 നോമ്പുണ്ടാവും. നിങ്ങൾ കൂട്ടി നോക്കിയാൽ, കലണ്ടറിൽ നോക്കിയാൽ, ഇപ്പൊ സുന്നത്ത് നോമ്പുകൾ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തിയ കലണ്ടറുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, അത് നോക്കിയാൽ കാണാം ഒരു ദിവസം ഒരു മാസം 10 നോമ്പ് അവർ നോക്കുന്നുണ്ട്. പിന്നെ മുഹറം നോമ്പ്, അറഫാ നോമ്പ്, മറ്റൊക്കെ വേറെയും ഇങ്ങനെ ധാരാളമായി നോമ്പെടുക്കുന്ന, ധാരാളമായി സുന്നത്തുകൾ നിസ്കരിക്കുന്ന, ഒരൊറ്റ റവാത്തിബ് സുന്നത്തും ഒഴിവാക്കാത്ത ആളുകളുണ്ട്. അതുപോലെ ദുആ ദിക്റുകളിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ആ അളവിൽ തന്നെ എത്താൻ സാധിക്കോ? സാധിക്കൂല, ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ ഫറളായ കാര്യങ്ങളിൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ളുഹർ, അസർ, മഗ്‌രിബ്, ഇശ, അഞ്ചു നേരത്തെ നിസ്കാരം, അത് എല്ലാവർക്കും ഫറള. പണമുള്ളവൻ സകാത്ത് കൊടുക്കൽ ഫറളാണ്, സമ്പത്തുള്ളവൻ ഉംറക്കും ഹജ്ജിനും പോകൽ ഫറളാണ്, നോമ്പെടുക്കൽ ഫറളാണ്. അപ്പൊ ഫറളായ കാര്യങ്ങളിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല. ഫറളുകൾക്ക് പുറമെയുള്ള സുന്നത്തുകളെ കാര്യത്തിൽ ആളുകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. അതുകൊണ്ട് തിന്മന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, തിന്മയുടെ കാര്യത്തിൽ ആരും ഒരു തിന്മയും ചെയ്യാൻ പാടില്ല, ഒരു തിന്മയും ഒരു ആളും ചെയ്യാൻ പാടില്ല, തിന്മയിൽ നിന്ന് പാടെ അകന്നു നിൽക്കണം. അതിനെന്തു വേണം? ഒന്നാമതായി തിന്മയുടെ ഗൗരവം നമുക്ക് ശരിക്കും മനസ്സിലാകണം. ഒരു തിന്മ സംഭവിച്ചു പോയാൽ, അള്ളാഹു വിരോധിച്ചൊരു കാര്യം നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നമ്മൾ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, റബ്ബിന്റെ അടുക്കൽ അത് വിചാരണ ചെയ്യപ്പെടും, അതിന് ശിക്ഷ ലഭിക്കും. ഈ പരലോകത്തെക്കുറിച്ചുള്ള ബോധമാണ് തിന്മയിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തേണ്ടത്. ഇവിടെ നന്മ പ്രവർത്തിക്കുന്നതിനും തിന്മ പ്രവർത്തിക്കുന്നതിനും ദുനിയാവിലെ സൗകര്യങ്ങൾ അള്ളാഹു ആർക്കും പ്രത്യേകിച്ച് നിഷേധിച്ചിട്ടില്ല. അവന്റെ വെള്ളവും അവന്റെ വായുവും അവന്റെ വെളിച്ചവും അവൻ നൽകുന്ന എല്ലാ സൗകര്യങ്ങളും തമ്മാടിക്കും താന്തോന്നിക്കും നല്ലവനും സാലിഹിനും എല്ലാവർക്കും കിട്ടും. അതങ്ങനെയാണ് അവൻ സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷെ മരണാനന്തരം അങ്ങനെയല്ല. ഇവിടെ നല്ല ആളും കെട്ട ആളും ഒക്കെ ഒരേപോലെ ജീവിക്കുന്നത് പോലെ പരലോകത്തും അങ്ങനെയായിരിക്കുമെന്ന് അവർ ധരിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അം ഹസിബല്ലദീന ജതറഹുസ്സയ്യാത്തി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി. തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിച്ചിട്ടുണ്ടോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്തവരെ പോലെ അവരെ നാം ആക്കുമെന്ന്? സവാ അൻ മഹ്യാഉം വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമായ നിലക്ക്. ഈ ലോക ജീവിതത്തിൽ നല്ലവനും ചീത്ത ആൾക്കും ഒരേപോലെയാണ്, പക്ഷെ അതുപോലെ പരലോകത്തുമാക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? സാമായഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും ആക്കുകയില്ല. അവിടെ നന്മകൾക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുമെന്നും തിന്മകൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. മരണം വരെയുള്ള ജീവിതം നശ്വരമായ ജീവിതം അതല്ല ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം. ഇത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ട് അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ രടത്താവളം മാത്രമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പരലോകത്തേക്ക് നമ്മൾ മുന്നൊരുക്കങ്ങൾ ചെയ്യാനുള്ള സന്ദർഭമാണിത്. ഇവിടെ 70 കൊല്ലം ജീവിച്ചാൽ മരണാനന്തരം വേറൊരു 70 കൊല്ലം കിട്ടുക എന്നല്ല, പിന്നെയോ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു അതിന്റെ പ്രതികരണമായിരിക്കും നാളെ പരലോകത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തെ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം പ്രതികരണമാണ് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു ചെറിയ തെറ്റാണെങ്കിലും തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. ഇവിടെ എത്രയോ തമ്പാടികളും താന്തോന്നികളും യാതൊരു പ്രയാസവും ഇല്ലാതെ രക്ഷപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് കോടതിയുണ്ട്, വക്കീലുണ്ട്, നിയമത്തിന്റെ പഴുതുകളുണ്ട്, എല്ലാറ്റിനും അവർ രക്ഷപ്പെടും. പക്ഷെ റബ്ബിന്റെ കോടതിയിൽ അതൊന്നും വിലപ്പോവുകയില്ല. ഇവിടെ വാദിച്ച പോലെ നാവ് കൊണ്ട് വാദിക്കാൻ അവിടെ കഴിയില്ല. ഇവിടെ വക്കീലിനെ വെച്ച പോലെ അവിടെ വക്കീലിനെ വെക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് നമ്മുടെ ശരീരം തന്നെ എതിരാകും. എന്റെ കൈകൾ എനിക്കതിൽ സാക്ഷി പറയും, എന്റെ കാലുകൾ എനിക്കതിൽ സാക്ഷി പറയും, എന്റെ നാവ് അള്ളാഹു സീലു വെക്കും, സംസാരിക്കാൻ കഴിയില്ല. പിന്നെ കൈയും കാലും ആയിരിക്കും സംസാരിക്കുന്നത്. എനിക്കെതിരിൽ ഞാൻ ടോണിക്ക് കൊടുത്ത്, ഞാൻ മരുന്ന് കൊടുത്ത്, ഞാൻ കുളിച്ച് ഒരച്ച് എണ്ണ തേച്ച് മിനുക്കി കൊണ്ട് നടത്തിയിരുന്ന എന്റെ ശരീരം എനിക്കെതിരാകുന്ന ലോകമാണ് പരലോകം എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവന്റെ കണ്ണിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല. ഞാൻ എവിടെ മറഞ്ഞിരുന്നാലും അവന്റെ ദൃഷ്ടി അവിടേക്ക് എത്തും. ഈ ഒരു ബോധമാണ്, അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയാണ് തെറ്റിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തേണ്ടത്. പിന്നെ ഏതൊക്കെയാണ് തിന്മ, ഏതൊക്കെയാണ് നന്മ എന്നത് നമ്മൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചല്ല തീരുമാനിക്കല്. ഏതാണ് ആചാരം, ഏതാണ് അനാചാരം, ഏതാണ് ന്യായം, ഏതാണ് അന്യായം, ഏതാണ് സത്യം, ഏതാണ് അസത്യം, അത് പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാപങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വൻപാപമേത്, ചെറുപാപമേത് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് നന്മയും തിന്മയും കൂടി കലർന്നിട്ടാണുള്ളത്. നെല്ലും പതിരും പോലെ, വിളയും കളയും പോലെ തിരിച്ചറിയാത്ത വണ്ണം കൂടിക്കലർന്നിട്ടാണുള്ളത്. പല തിന്മകളും നന്മകളുടെ വേഷത്തിലാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ കണ്ടാൽ നന്മയാണെന്ന് തോന്നും, മനസ്സിലായില്ലേ? പലിശ എന്ന് പറയില്ല, എന്ത് പറയും? ലാഭം എന്ന് പറയും, ആദായം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് പലിശയായിരിക്കും, പേ ഇതൊന്നും പലിശയല്ലാന്ന്. പിന്നെ എത്രയോ ലഹരി വസ്തുക്കളുണ്ട്, പക്ഷെ ലഹരി എന്ന പേരുണ്ടാവില്ല. അത് ശരീര പോഷണത്തിനുള്ളതാണ്, ഉന്മേഷം ഉണ്ടാക്കാനുള്ളതാണ്, ദഹനം ഉണ്ടാക്കാനുള്ളതാണ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഹറാമുകളെ വ്യത്യസ്ത പേരുകളിൽ ഹലാലാക്കി ന്യായീകരിക്കുകയും പുനരവതരിപ്പിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും നിർണയിക്കാനുള്ള അവകാശം മനുഷ്യൻ അല്ലാഹു വിട്ടുകൊടുത്തിട്ടില്ല. നമ്മളെ ബുദ്ധിക്കനുസരിച്ച് അത് തിന്മ, ഇത് നന്മ, അത് തെറ്റ്, ഇത് ശരി, ഇല്ല. തെറ്റും ശരിയും ആത്യന്തികമായി പറയേണ്ടത് അള്ളാഹുവാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലാണ്. വിശുദ്ധ ഖുർആനില് യുദ്ധം നിയമമാക്കപ്പെട്ട ആയത്തിന് അതിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ ഖുർഹുല്ലക്കും, യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് വിഷമമാണ്. എന്നിട്ട് അല്ല പറയാ, ഫഅസാ അൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുല്ലക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പായേക്കാം, യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ഗുണകരമാണ്. വഅസാ അൻ തുഹിബ്ബു ഷൈഅ, വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, വഹുവ ശർറുല്ലക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പലതും നമുക്ക് ദോഷമായിരിക്കും, നമുക്ക് അനിഷ്ടമായ പലതും നമുക്ക് ഖൈറായിരിക്കും. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ അറിവിന് പരിധിയുണ്ട്. നമ്മുടെ കണ്ണിനും കാഴ്ചക്കും അതുപോലെ കാതിനും കേൾവിക്കും നമ്മുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവിനും നമ്മൾ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾക്കും എല്ലാത്തിനും പരിധിയും പരിമിതിയുമുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. പല കാര്യങ്ങളുടെയും നിജസ്ഥിതി, യഥാർത്ഥ അവസ്ഥ, ബാഹ്യമായ അവസ്ഥയല്ലാതെ നമുക്ക് ആന്തരികമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു ഒരു കാര്യം നന്മയാണെന്ന് പറഞ്ഞാൽ അത് നന്മയായി ഉൾക്കൊള്ളൽ അവന്റെ അടിമകളുടെ ബാധ്യതയാണ്. അള്ളാഹു ഒരു കാര്യം തിന്മയാണെന്ന് പറഞ്ഞാൽ അത് തിന്മയായി ഉൾക്കൊള്ളൽ മുഅ്മിനിന്റെ ബാധ്യതയാണ്. അപ്പൊ പന്നിയിറച്ചി ഹറാം എന്ന് പറഞ്ഞു. കുറെ ശാസ്ത്രജ്ഞന്മാർ കൂടിയിട്ട് യോഗം കൂടിയിട്ട് പന്നിയിറച്ചിയിൽ അങ്ങനെ ഗുണമുണ്ട്, ഇങ്ങനെ ഗുണമുണ്ട്, മറ്റേ ഗുണമുണ്ട്, അങ്ങനെ പോഷണത്തിന് പറ്റും എന്നൊക്കെ പറഞ്ഞാലും മുഅ്മിന് തിന്നാൻ പറ്റുമോ? പറ്റൂല. അല്ല, ഹറാമൊക്കെ ഹറാം. ശവം അല്ല ഹറാമാക്കിയതാണ്. ഇനി അതിന് എന്തൊക്കെ ഗുണമുണ്ടെന്ന് ആര് പറഞ്ഞാലും നമുക്ക് തിന്നാൻ പറ്റുമോ? അത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ്, അവനാണ് ഹലാലും ഹറാമും തീരുമാനിക്കുന്നത്. അത് തീരുമാനിച്ചാൽ അത് അതുപോലെ തന്നെ ഉൾക്കൊള്ളൽ അടിമയായ എന്റെ ബാധ്യതയാണ്. ഇത് ഓരോ മുഅ്മിനും മനസ്സിലായിരിക്കണം. അല്ലാതെ ഒരാൾക്ക് നന്മയായി തോന്നുന്നത് അയാൾ നന്മ, വേറൊരാൾക്കത് തിന്മയായിരിക്കും. മനുഷ്യന് വിട്ടുകൊടുത്ത അങ്ങനെ ആയിരിക്കും അവസ്ഥ. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ ഇവിടെ ചർച്ചക്കിട്ടാല് ഒരാൾ പറയാ അത് പറ്റ മോശം, ഇയാളെ അത്ര മോശമല്ല, ഇയാളെ എനിക്കത് നന്മയായിട്ട് തോന്നിയിട്ടെന്നല്ല എന്നറി. മറ്റേത് കുറച്ച് നന്മയുണ്ട്, കുറച്ച് ഒഴിവാക്കാണ്ട്, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. ഒരു കാലത്ത് നന്മയായത് കുറച്ച് കാലം കഴിയുമ്പോൾ പറയും നന്മയല്ല, ഒരു കാലത്ത് വലിയ തിന്മയായിരുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് വലിയ നന്മയായി മാറും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വളരെ മോശമായി കാണുന്ന ഒരു കാര്യം പാശ്ചാത്യ ലോകത്തുമായി ചിലപ്പോൾ എന്താവില്ല, മോശമായിരിക്കില്ല. ഇവിടെ ഇപ്പൊ ഒരു പെണ്ണ് ഒരു ഷെഡും ബ്രൈസിയറും മാത്രമായിട്ട് റോട്ടിൽ കൂടി നടന്നാൽ ഛേ, ഏതായി നേരെ മറിച്ച് പാശ്ചാത്യ ലോകത്ത് പോയാൽ അവിടെ ബീച്ചുകളിലും റോഡുകളിലും ബസ്സിലും ഒക്കെ എന്തിനധികം ദുബായ് പോയവരെ കാണും. പാശ്ചാത്യ ലോകത്തേക്കൊന്നും വേണ്ട, അറബ് രാജ്യമല്ലപ്പോ ദുബായ്, അവിടെ പോയാൽ കാണും, കോലാലംപൂർ പോയാൽ കാണും അല്ലേ. അവിടെ അത് മോശമല്ല, കാരണം അവിടുത്തെ സിസ്റ്റായി മാറിക്കഴിഞ്ഞു. തായ്വാൻ പോലെയുള്ള ഒരുപാട് സെക്സ് ടൂറിസം തന്നെയാണ് ചില നാടുകളുടെ പിന്നെ വരുമാനം തന്നെ. അപ്പൊ അവിടെ നിന്ന് അതൊന്നും തെറ്റല്ല. അതേ സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു ഏത് ഒരു മതമല്ലാത്തവനും വൃത്തികേട് എന്ന് പറയും അല്ലേ, ഒരു ഡ്രസ് ഇട്ടൂടെ ഇതിന്റെ മേലെ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നന്മയും തിന്മയും തീരുമാനിക്കുന്നതിൽ ആളുകളെ ഇഷ്ടാനിഷ്ടങ്ങളോ സ്ഥലമോ അല്ലെങ്കിൽ കാലമോ ഒന്നുമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല നന്മയാണെന്നോ തിന്മയാണെന്നോ നിശ്ചയിച്ചാൽ അതാണ് തന്മയും തിന്മയും. പിന്നെ നന്മയെക്കുറിച്ച് മാത്രം ചോദിക്കുക പഠിക്കുക എന്നതല്ല, തിന്മയെക്കുറിച്ചും നമ്മൾ അറിയണം. എന്തിന്? തിന്മ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്തു പോകും. ഹുദൈബ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കാനന്നാസു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുന്തു അസ്അലുഹു അനിശ്ശർരി മഖാഫത അൻ യുദ്രികനി. ജനങ്ങൾ എല്ലാവരും റസൂലിനോട് ഖൈറിനെ സംബന്ധിച്ചാണ് ചോദിക്കാറുള്ളത്, ഞാൻ റസൂലിനോട് ഷെറിനെ സംബന്ധിച്ചും ചോദിക്കാറുണ്ട്. അതെന്തിന്? അത് എന്നെ ബാധിക്കാതിരിക്കുമെന്ന പേടിയാൽ, ബാധിക്കുമോ എന്ന പേടിയാൽ. അപ്പൊ തിന്മകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്ന പിശാചിന്റെ കൂട്ടാളികൾ ഇവിടെ ഉണ്ട്, അവരെ കെണിയിൽ നമ്മൾ പെട്ടുപോകും. ആ തിന്മ നമ്മൾ അറിയാതെ പ്രവർത്തിച്ചു പോകും. അതുകൊണ്ട് ഏതൊക്കെയാണ് തിന്മ, ഏതൊക്കെയാണ് നന്മ എന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മള് തൗബയെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്, ഇൻതജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന പക്ഷം നിങ്ങളെ ചെറുപാപങ്ങളെ നാം പുറത്തു തരുന്നതും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പോ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഉംറ കൊണ്ടും ഹജ്ജ് കൊണ്ടും നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾ കൊണ്ടും പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് ചെറുപാപമാണ്. ആ ചെറുപാപം പൊറുക്കപ്പെടണമെങ്കിൽ എന്തു വേണം? വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. അപ്പൊ എന്തായി, ചെറുപാപം ഏത് വൻപാപം ഏത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താ മനസ്സിലാക്കാൻ വഴി? അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിക്കുക. ഞങ്ങൾക്ക് വൻപാപത്തെ പറ്റി ക്ലാസ് എടുത്തിരുന്നെന്ന് പറയാ, ഇത് പാപമാണോ അത് പാപമാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് തിന്മകളും നന്മകളും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം വൻപാപം സംഭവിച്ചു പോയാൽ അതിന്റെ കുറ്റം പേറേണ്ടി വരും എന്നതിന് പുറമേ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യത മങ്ങിപ്പോയി. അപ്പൊ നമ്മള് വൻ ഏഴ് വൻപാപങ്ങളെപ്പറ്റി മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ശിർക്ക്, ശിഹ്, അതുപോലെ മനുഷ്യവധം, യതീമിന്റെ ധനം അന്യായമായി തിന്നൽ, പലിശ തിന്നൽ, യുദ്ധരംഗത്തെ പിന്തിരിഞ്ഞോടൽ, അതുപോലെ നല്ല സ്ത്രീകളെപ്പറ്റി വ്യഭിചാരാരോപണം പറയൽ, ഈ ഏഴും മാത്രമാണോ വൻപാപം? ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ ഏഴല്ലാത്തതൊക്കെ ചെറുപാപാണ്. അല്ല, ഏഴെണ്ണം വളരെ ഗൗരവമുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഹദീസിൽ തന്നെ കാണാം. അപ്പൊ മാതാപിതാക്കളെ ദ്രോഹിക്കൽ, മാതാപിതാക്കളെ ചീത്ത പറയൽ, അതെല്ലാം വൻപാപമായി എണ്ണിയത് ഹദീസിലുണ്ട്. കള്ളസത്യം ചെയ്യൽ വൻപാപമായി എണ്ണിയതുണ്ട്. വ്യഭിചാരം വൻപാപമായി എണ്ണിയതുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികള് വൻപാപമായി എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് വൻപാപത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഉലമാക്കള് അതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, വൻപാപവും ചെറിയ പാപവും തമ്മിൽ വേർതിരിക്കാൻ. എന്താണ് ആ മാനദണ്ഡം? വലിയ ശിക്ഷയുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്താൽ അള്ളാഹുവിന്റെ കോപമുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട്, അല്ലെങ്കിൽ അവന്റെ ലാനത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ചിട്ടുള്ള പാപങ്ങൾ, അതെല്ലാം എന്തിലാണ് ഉൾപ്പെടുത്തിയത്? വൻപാപത്തിലാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ അങ്ങനെ പറയാത്ത ചില സംഗതികളുണ്ട്, അത് ചെറുപാപങ്ങളിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഇപ്പോ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിതാബുൽ ഖബായിർ, വൻ പാപങ്ങൾ എന്ന പുസ്തകമുണ്ട്. അതുപോലെ ഷെയ്ഖ് ഇബ്നു തൈമിയയുടെ ശിഷ്യനായിരുന്ന ഇമാം ദഹബി, ശംസുദ്ദീനു ദഹബി, അദ്ദേഹത്തിന് അൽ ഖബായിർ എന്ന പുസ്തകമുണ്ട്. ഷാഫി പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈത്തമി, അയാൾക്ക് അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ ഖബായിർ എന്ന പുസ്തകമുണ്ട്. ഇതെല്ലാം വൻപാപങ്ങളെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അത്തരം ഗ്രന്ഥങ്ങളിലൂടെ വൻപാപവും ചെറുപാപങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പൊതുവേ തിന്മയെ പറ്റി ആളുകളുടെ ഒരു സങ്കല്പം എന്താന്ന് ചോദിച്ചാൽ, പോസിറ്റീവായ ചെയ്യുന്ന തിന്മകൾ മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. ഇപ്പൊ എന്തൊക്കെയാണ് തെറ്റ്? കുറ്റം എന്ന് ചോദിച്ചാൽ വ്യഭിചരിക്കുക, മോഷ്ടിക്കുക, അതുപോലെ തന്നെ മദ്യപാനം നടത്തുക, ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം. പക്ഷെ ചെയ്യാതിരിക്കൽ കൊണ്ട് കുറെ തെറ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഉലമാക്കൾ പറഞ്ഞത്, തർക്കുൽ മഅമൂറാത് വഫിഅലുൽ മഹ്ലൂറാത്. എന്താണ് പാപം എന്നതിന് ഉദാഹരണം നിർവചനം പറഞ്ഞതാണ്, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്ന് അള്ളാഹും റസൂലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, ചെയ്യരുത് എന്ന് അള്ളാഹും റസൂലും വിരോധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ഇത് രണ്ടും ഉണ്ടാവും. അപ്പൊ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ടാവും എന്നർത്ഥം. ഇപ്പൊ മഅമൂറായ കാര്യമാണ് അഞ്ചു നേരം നിസ്കരിക്കണം, അത് ഫർളാണ്. അത് ഒരാൾ ഒഴിവാക്കിയാൽ വൻപാപമായി, മനസ്സിലായില്ലേ? അപ്പം നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അത് പാപമായി. അതുപോലെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വ്യഭിചരിക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ മോഷ്ടിക്കരുത്, അത് ചെയ്യരുത് തന്നെ. അത് ചെയ്താൽ, അപ്പൊ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അത് പാപമാകുന്നത് പോലെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അതും പാപമാണ്. ഒരാൾ ശുഭയിസ്കരിച്ചില്ല, നിത്യം ശുഭയിസ്കരിക്കൂല, അങ്ങാടി കയറുമ്പോൾ ലോറു അസ്രം നിസ്കരിക്കും, പറ്റിയ മകരവി ഏസി സുബൈ ഉണ്ടാകുന്നുണ്ട്. ഈ മൂന്ന് ദിവസത്തോണ്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകണ ഉണ്ടാവും, അത് സാരില്ല, എന്നാലും ഞാൻ മൂന്ന് കരിക്കണ്ടല്ലോ, തീരെ കരിക്കാത്തതിനേക്കാളും മെച്ചല്ലേ എന്നാണ് അവന്റെ ചിന്ത. അങ്ങനെയാണോ? ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു വൻ പാപമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, തർക്കുമ ഔജബല്ലാഹു വഫറല മിൻ കിതാബിഹി ഔ ഇലാ ലിസാനി റസൂലിഹി, അല്ലാഹുവും അവന്റെ റസൂലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെയും തന്റെ റസൂലിന്റെ നാവിലൂടെയും നിർബന്ധമാക്കിയ കാര്യങ്ങളെ, വാജിബാക്കിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുക. വർത്തിക്കാപുമാനഹ അല്ലാഹു അൻഹു ഔ റസൂലുഹു, അല്ലെങ്കിൽ അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക. മിനൽ അഖ്വാലി, അത് ചിലപ്പോൾ വാക്കുകളാകാം, വൽ അഅ്മാലി പ്രവർത്തനങ്ങളാകാം, അല്ലാഹിറത്തി വൽ ബാത്തിന പ്രവർത്തനങ്ങൾ എന്നാണ് പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളായ മനസ്സുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ആകാം, മീൻസ് അഅ്മാലുൽ ഖുലൂബും ആകാം എന്ന് ഉലമാക്കൾ അതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തിന്മ എന്ന് പറയുന്നത് ചെയ്യൽ കൊണ്ട് മാത്രമല്ല ചെയ്യാതിരിക്കൽ കൊണ്ടുകൂടി ഉണ്ടാകും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിന്മ ചെയ്യരുത് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും, പക്ഷെ ആ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെന്നുപെട്ടാൽ നമ്മൾ അറിയാതെ അതിൽ വീണുപോകും. അതുകൊണ്ട് തിന്മയെ മാത്രമല്ല ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്, തിന്മയിൽ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളെയും വിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ വ്യഭിചരിക്കരുത് എന്ന് മാത്രം പറയല്ല ചെയ്തത്, സ്ത്രീകൾ എങ്ങനെ ഡ്രസ് ചെയ്യണം അതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ആണും പെണ്ണും തമ്മിൽ, അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ നോക്കുന്നതിന്, കാണുന്നതിന്, ഇടപഴകുന്നതിന്, സംസാരിക്കുന്നതിന് എല്ലാം നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒരിടത്ത് തനിച്ചായാൽ മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും എന്ന് പറഞ്ഞു, അവരെ തമ്മിൽ യോജിപ്പിക്കാൻ കൂട്ടിക്കൊടുപ്പുകാരനായിട്ട്. അപ്പൊ എന്തു വേണം? അവിടെ അങ്ങനത്തെ സാഹചര്യം ഒരു മുഅ്മിൻ ഒഴിവാക്കണം. അന്യ സ്ത്രീകളുമായിട്ട് ഒറ്റക്കാൻ പാടില്ല. പെണ്ണ് യാത്ര പോകുമ്പോൾ, ദീർഘയാത്ര പോകുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത ബന്ധു കൂടെ വേണം. ഉപ്പ അല്ലെങ്കിൽ ഉപ്പാന്റെ അനിയന്മാര്, അല്ലെങ്കിൽ ഉമ്മാന്റെ ആങ്ങളമാര്, അല്ലെങ്കിൽ സ്വന്തം മക്കള്, അല്ലെങ്കിൽ മക്കളെ മക്കള്, അല്ലെങ്കിൽ സ്വന്തം ആങ്ങളമാര്, അല്ലെങ്കിൽ സ്വന്തം ആങ്ങളമാരുടെ മക്കള്. ഇങ്ങനെ വിവാഹബന്ധം നിഷിദ്ധമായ, തനിക്ക് തൊടാനും പിടിക്കാനൊക്കെ പറ്റിയ ഒരു പുരുഷന്റെ കൂടെയല്ലാതെ പെണ്ണ് ദീർഘയാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ ലംഘിച്ചാൽ എന്തുണ്ടാവും? കുറ്റങ്ങളുണ്ടാവും, സ്വാഭാവികമാണത്. ആണും പെണ്ണും പിന്നെ ഇടപഴകുന്നതിൽ, അതിൽ ഇന്ന് വളരെ മോശമായ രൂപത്തിൽ ഒരു തസാഹുൽ, ഒരു നിസ്സംഗമായ നിലപാടാണ് ആളുകൾക്കിടയിൽ കാണുന്നത്. പീടികയിലൊക്കെ പണിക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ നിർത്തുക, ചോദിച്ചാൽ പറയണ്ട, അവൾക്ക് ശമ്പളം കുറവ് കൊടുത്താൽ മതി. പക്ഷെ ശമ്പളം കൊടുക്കുമ്പോഴത്തേനും അവന്റെ ദീനങ്ങ് പോവും. കസ്റ്റമർ ഇല്ലാത്ത നേരത്തൊക്കെ ഒരു രണ്ടാളും അങ്ങനെ സൊള്ളി കുത്തിരിക്കും, മനസ്സിലായില്ലേ? പിന്നെ 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 കച്ചവടത്തെക്കാളും ശ്രദ്ധ ഓള കാര്യത്തിലാവും. അങ്ങനെ അവർ തമ്മിൽ ബന്ധാവും, പിന്നെ അവന് കുടുംബജീവിതത്തിൽ താല്പര്യമില്ലാതെയാവും, കുടുംബബന്ധം തകരും, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകും. എത്ര എത്ര കേസുകൾ നമ്മൾ കേൾക്കുന്നു, എന്നിട്ടും ആളുകൾക്ക് മാറ്റല്ല. പിന്നെ കച്ചവടം കിട്ടാൻ വേണ്ടി സുന്ദരികളായ പെണ്ണുങ്ങളെ പീടിക നിർത്തണവനുണ്ട്. അതെന്തിനാ? ചെറുപ്പക്കാരൊക്കെ വരണേ ഇപ്പൊ അവക്കെ വേണം. എന്നിട്ടിങ്ങനെ അവളിങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുക. ഇതൊക്കെ മുസ്ലിമീങ്ങളെ കടകളിലായി പറയണത്. ആ മുസ്ലിങ്ങളുടെ പോട്ടെ, നമ്മളെ ചർച്ചാ വിഷയമല്ല. നമ്മൾ കച്ചവടം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് അണിഞ്ഞൊരുങ്ങിയ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുക, എന്നിട്ട് ഓലെ കച്ചവടത്തിന് തപ്പ ചെറുപ്പക്കാർ ധാരാളം വരും എന്ന്. അപ്പോ യോഗ്യത മാത്രം പോരാ, ഓളെ ശരിക്കൊന്ന് നോക്കിയിട്ട് ഓളെ സുന്ദരിയാണെങ്കിൽ മാത്രമേ ജോലി കൊടുക്കുള്ളൂ. എന്ത് ഫിത്തനയാണ് ഇതൊക്കെ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ തറക്തു ബഅദി ഫിത്നതൻ ഹിയ അലറു അലൽ റിജാൽ മിനൽ നിസാ, എനിക്കു ശേഷം പുരുഷന്മാർക്ക് ഏറ്റവും ഉപദ്രവകരമായ ഒരു ഫിത്നയും ഞാൻ വിട്ടുപോകുന്നില്ല സ്ത്രീകളെക്കാൾ. ഏറ്റവും ഉപദ്രവകരമായ ഫിത്ന ഏതാണ്? പെണ്ണുങ്ങളെ ഫിത്നയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വർദ്ധിച്ച ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പൊ ആണും പെണ്ണുമായി ഇടപഴകുന്നതിന് ഇസ്ലാം നിശ്ചയിച്ച നിയമവ്യവസ്ഥകൾ നമ്മൾ പാലിച്ചില്ലേ, അവിടെ ഫിത്നകൾ ഉണ്ടാവും, കുഴപ്പങ്ങൾ ഉണ്ടാവും, യാതൊരു സംശയമല്ല. ഇപ്പോ എന്റെ ഭാര്യ എന്റെ ജ്യേഷ്ഠനും അനുജനും അന്യ പെണ്ണാണ്, അതുപോലെ എന്റെ ഭാര്യയുടെ അനിയത്തി എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി എനിക്ക് അന്യ പെണ്ണാണ്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ ഇന്നത് പലപ്പോഴും അന്യയായി കാണുന്നില്ല. ഭാര്യയുടെ അനിയത്തിയെ ബൈക്കും വരുത്തി കൊണ്ടുപോവുക, അല്ലെ അനിയന്റെ ഭാര്യയെ ബൈക്കും വരുത്തി കൊണ്ടുപോവുക, അല്ലെ ഒരു സീറ്റിൽ ഇരിക്കുക. എന്തിനാ അനിയന്റെ ഭാര്യയും? അന്യ പെണ്ണുങ്ങളെടുത്തല്ലേ പെന്ന്, ട്രെയിനിലും ബസ്സിലൊക്കെ കൂളായിട്ട് നമ്മളെ പെണ്ണുങ്ങൾ അന്യ ആണുങ്ങളെ ചാരിങ്ങിരിക്കും. നമ്മൾ ചേരിക്കും ഭർത്താവാൻ കുറച്ച് കഴിഞ്ഞ് ഓളം കണീറ്റ് പോണാണ്. ഒരു കൂസലുമില്ല. ഒരു അന്യ പെണ്ണിനെ തൊടുന്നതിനോ അന്യ പുരുഷനെ തൊടുന്നതിനോ ആണിനും പെണ്ണിനും ലജ്ജയില്ലാത്ത ഒരു കാലം വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കിയാൽ സീറ്റ് കിട്ടുമോ? എടോ പരലോകത്ത് സീറ്റ് വേണ്ടേ? കുറച്ച് കഷ്ടപ്പെടാതെ സ്വർഗം കിട്ടുമോ? അപ്പൊ അന്യ പെണ്ണിനെ സ്പർശിക്കുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. ലാൻ യുത് അനഹദുക്കും ബിമിഹിയത്തിൻ ഹദീദത്തിൻ ഖൈറുൻ ലഹു മിൻ അൻ യബസ ഇംറഅതൻ ലാ തഹില്ലു ലഹു. കണ്ടോ, തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കുന്നത് ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലക്ക് കുത്തേൽക്കുന്നതാണ്, അതിനേക്കാൾ അവന് നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നബിയുടെ അടുത്ത് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വരും, പക്ഷേ ആണുങ്ങൾക്ക് കയ്യിൽ ബൈഅത്ത് കൊടുക്കും, പക്ഷേ പെണ്ണുങ്ങളോട് ഇന്നി ലാ ഉസാഫിഹു നിസ, ഞാൻ സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയില്ല. അല്ലേ? എന്നോ എത്രയോ സ്ഥലത്ത് പെണ്ണുങ്ങളാണ് റിസപ്ഷനിൽ നിർത്തുക, ചെന്നിട്ട് ആദ്യം തന്നെ ഷേക്കാൻ കൊടുക്കുകയാണ്. ഇതൊക്കെ അതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നല്ലേ? അതൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ അങ്ങനെ ലൂസായി ലൂസായി വരികയാണ്. ആളുകൾ കൂടുതൽ ചെയ്യുന്നു എന്നതുകൊണ്ട് തിന്മ നന്മയാകോ? വലാ തസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലവ് അജബക കസ്രത്തുൽ ഖബീസ്, അല്ലാഹുവിന്റെ വാക്കാണ്. നന്മയും തിന്മയും സമമാവുകയില്ല, തിന്മയുടെ ആധിക്യം നിന്നെ അതിശയപ്പെടുത്തിയാലും ശരി. ഓ, ഈ മനുഷ്യന്മാരൊക്കെ ചെയ്യണത് തെറ്റാ, ഇത്രയും ആളുകൾ അത് ചെയ്യാത്ത ചെറിയ ശതമാനം ആള് അവർ മാത്രം ചെയ്യുന്നത് ശരിയുള്ളൂ, എന്നൊക്കെ നമുക്ക് തോന്നും. ആളുകൾ ആധിക്യം നോക്കിയിട്ടല്ല നന്മയും തിന്മയും തീരുമാനിക്കൽ. അപ്പൊ ഇതൊക്കെ അങ്ങനെ ലൂസായി ലൂസായി വന്ന് അവസാനം ഇതിനൊക്കെ എതിർക്കുന്നവർ സമുദായത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് അല്ലേ. പലർക്കും ഇതൊക്കെ പറയുമ്പോ പുച്ഛമാണ്, ഇയാളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്, ഏയ് കാലഘട്ടത്തിന്റെ ചുമരെഴുത്ത് വായിക്കാത്തവൻ, പിന്തിരിപ്പൻ എന്നൊക്കെയാ പറയാ. ഇതൊക്കെ പണ്ട് ആറാം നൂറ്റാണ്ട് പറയേണ്ട കാര്യ, ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത് എന്ന് ചോദിക്കുന്നവരാണ് പല ആളുകളും. മാത്രല്ല മറ്റ് പല സമുദായങ്ങളോടും ഇടപഴകി ഇടപഴകി അവരുടെ പല തെറ്റായ സംസ്കാരങ്ങളും നമ്മുടെ ആളുകൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് നമ്മുടെ നന്മകൾ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അവരെ തിന്മകൾ പലതും നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിന്റെ സാഹചര്യങ്ങളെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനങ്ങനെ പെട്ടുപോയതാണ്, ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയതാണ് എന്നൊക്കെ പറയും. പലപ്പോഴും സാഹചര്യം നമ്മൾ ഉണ്ടാക്കണ തന്നെയാണ്, പല സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ആ സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ കുടുങ്ങിപ്പോയതാന്ന് പറയാ. കുടുങ്ങിയൊന്നല്ല, കുടുങ്ങുന്നവൻ ആദ്യം അറിയാ. അതുകൊണ്ട് ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർബന്ധിതാവസ്ഥയിൽ ഹറാമുകൾ ഹലാലാവൂലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ നിർബന്ധിതാവസ്ഥക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതിർത്തി വളരെ ചെറുതാണ്. ഇപ്പൊ പന്നി മാംസം തിന്നുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും ചില ആളുകൾ. ശരിയാണ്, എവിടെയാ പറഞ്ഞത് പന്നി മാംസം തിന്നണ കാര്യം? അയാൾക്ക് ജീവൻ നിലനിർത്താൻ ഹലാലായ ഒരു ഭക്ഷണവും കിട്ടാനില്ല. അടുത്ത നിമിഷം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോവും. തൊട്ടടുത്ത് കിട്ടാവുന്ന ഒരേ ഒരു ഭക്ഷണം ഏതേ ഉള്ളൂ? പന്നി മാംസമുള്ളൂ. എങ്കിൽ അയാൾക്ക് കഴിക്കാം. അവിടെയും അള്ള കണ്ടീഷൻ പറഞ്ഞു, ഗൈറ ബാഗിൻ വലാ ആദ്, അതിരുവിടാതെയും പരിധി ലംഘിക്കാതെയും. ഫമനില്ലുത്തുറ, ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ അയാൾക്ക് കഴിക്കാം. കിട്ടിയ ചാൻസ് അല്ലേ, ഇനിയിപ്പോ കിട്ടിക്കോളണമെന്നില്ല എന്ന് പറഞ്ഞ് നല്ലോണം തിന്നാൻ പറ്റുമോ? പറ്റൂല. ഗൈറ ബാഗിൻ വലാ ആദ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടത്. അവിടെയും പരിധി ലംഘിക്കാതെയും ഹലാലായ ഭക്ഷണം കിട്ടുന്നേരത്തേക്ക് നിരങ്ങിയെത്താൻ മാത്രമുള്ളതേ തിന്നാവൂ. അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ പലിശന്റെ കാര്യം, അതുപോലെ ഈ സ്ത്രീകളെ ജോലിക്ക് വെക്കണ, എന്ത് പറഞ്ഞാലും ഒക്കെ നിർബന്ധിതാവസ്ഥ നിർബന്ധിതാവസ്ഥ. ഒരു നിർബന്ധിതാവസ്ഥ ഇല്ല, കുറച്ചൊക്കെ ത്യാഗം സഹിക്കാതെ സ്വർഗം കിട്ടുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. സ്വർഗത്തിലേക്കുള്ള പാത പനനീർ വിരിച്ച മെത്തയല്ല, അതൊരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടേ കിട്ടുള്ളൂ. ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും, എന്നാലേ സ്വർഗം നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എല്ലാ മുസ്ലിമീങ്ങൾക്കും വാജിബായ കാര്യമാണ്. പക്ഷേ ഇന്ന് പൊതുവേ തിന്മകളോട് ഒരു ഫ്ലെക്സിബിൾ നയം, ഒരു എലാസ്റ്റിക് നയമാണ് പല ആളുകളും കൈക്കൊള്ളുന്നത്. അത് കാരണം എന്താ വെച്ചാല്, നമ്മളിപ്പോ ഇനിയിപ്പോ തെറ്റാന്നൊക്കെ പറയാൻ പോയാൽ പിന്നെ നമ്മളതനുസരിച്ച് നടക്കണ്ടേ, നമ്മക്കതിനു കഴിയൂല. അപ്പൊ പിന്നെ നമ്മള് പറയാൻ പോണ്ട, നമ്മൾ ഓൻ ചെയ്യണു നമ്മളും പറയാൻ പോണ്ട, നമ്മൾ ചെയ്യണു ഓനും പറയണ്ട, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറി കൊടുക്കുക. ഭാര്യ ഭർത്താവിന് വഴിമാറുക, ഭർത്താവ് ഭാര്യയ്ക്ക് വഴിമാറുക. ഭർത്താവ് ചെയ്യുന്ന തെറ്റ് ഭാര്യ പറയണ്ട, അനിയൻ ചെയ്യുന്ന തെറ്റ് ജ്യേഷ്ഠം പറയണ്ട, കൂട്ടുകാരൻ ചെയ്യുന്ന തെറ്റ് മറ്റവൻ പറയണ്ട, ആരും ആരും ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും വേണ്ട. ഞാൻ എന്റെ കവർക്കുമാണ്, നീ നിന്റെ കവർക്ക്. ഞാൻ എന്തിനാ നിന്നെ ഉപദേശിക്കണ്, നീ എന്തിനാ എന്നെ ഉപദേശിക്കണ്? ഇതൊന്നും മുസൽമാന്റെ വാക്കല്ല. ഒരു തെറ്റ് കണ്ടാൽ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി ഫഇൻ ലം യസ്തതി ഫബിലിസാനി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി ഫദാലിക ദഉഫുൽ ഈമാൻ. നിങ്ങളിൽ ഒരാൾ ഒരു ഇസ്ലാമികമായ നിഷിദ്ധമായ ഒരു കാര്യം കണ്ടാൽ അവൻ കൈകൊണ്ട് തടയട്ടെ, അവൻ ശക്തി ഉപയോഗിച്ചതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കട്ടെ, അതിന് കഴിയാത്ത ദുർബലാവസ്ഥയാണെങ്കിൽ നാവുകൊണ്ട് എതിർക്കട്ടെ. അതിനും കഴിയാത്ത ദുർബലാവസ്ഥയിൽ മാത്രമാണ് മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അധികം ആളും ചെയ്യൽ എന്താ അറിയോ, ഞാൻ അതാണ് മിക്കവാറും ചെയ്യല്. സൗകര്യമാണല്ലോ, ആർക്കും ഒരു ഇലക്കും ഉള്ളിലും കേടില്ലല്ലോ. പക്ഷെ അതിന്റെ വാക്യം എന്താ അറിയോ, വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാന്റെ ഏറ്റവും ദുർബലമായ സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ നശിക്കാനായിക്കണ്. കരിന്തിരി കത്തും പോലെ ഒത്തിരി ഉള്ളൂ, അതുകൊണ്ടാണ് അവിടേക്ക് പോയത്. ഒരല്പം ഈമാൻ ഉണ്ടെങ്കിൽ തെറ്റിനെ പറ്റി പറയാൻ ചാൻസ് കിട്ടുമ്പോ പറയണം, തടുക്കാൻ കഴിയുന്നത് തടുക്കണം. ഇപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്ന തെറ്റ് ഞാനാണ് ഗൃഹനാഥനെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഞാനാണ്. അത് ശക്തി ഉപയോഗിച്ചതിനെ തടയൽ എന്റെ കടമയാണ്. അതുകൊണ്ട് ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ കടമയാണ് അദ്ദേഹത്തിന്റെ ഭരണപ്രദേശത്ത് തെറ്റുകളെ തടയുക. അയാൾക്ക് അധികാരമുണ്ട്, അയാൾക്ക് അധികാരം ഉപയോഗിച്ച് തടയാൻ അയാൾ ബാധ്യസ്ഥനാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഇതൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഹൃദയം കൊണ്ട് വെറുത്ത് മാറി നിൽക്കുക എന്ന് പറഞ്ഞത്. അത് നമ്മൾ പലരും ഇന്നെന്ത് ചെയ്യുന്നില്ല, നടപ്പിലാക്കുന്നില്ല എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വല തൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മകളെ നിങ്ങൾ തടയുക തന്നെ വേണം, അല്ലെങ്കിൽ അവലയൂശിക്കല്ലാഹു അൻ യബഅസ അലൈക്കും അദാബം മിൻ ഫൗകിക്കും, നിങ്ങളെ ഭൂരിഭാഗത്തുനിന്നും നിങ്ങളുടെ മേൽ അല്ലാഹു ശിക്ഷ അയച്ചേക്കും. ഈ പണി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. അങ്ങനത്തെ ശിക്ഷയായിരിക്കും ഒരു പക്ഷേ ഈ നിപ്പയും മറ്റുമൊക്കെ, അല്ലാഹു അലം. മനസ്സിലായില്ലേ? ثُمَّ لَتَدْعُنَّهُ فَلَا يُسْتَجَابُ لَكُمْ, ഈ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ പിന്നെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടൂല. നിങ്ങൾ കയ്യേർത്തി അങ്ങനെ പ്രാർത്ഥിക്കും, ദുആക്ക് ഉത്തരം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഓരോ മുഅ്മിനിനും ബാധ്യതയുള്ള സംഗതിയാണ്. അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തിന്മയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളെ നമ്മൾ കണ്ടറിഞ്ഞൊഴിവാക്കണം. അപ്പൊ നിങ്ങൾക്ക് ജോലിയില്ല, കുറെ കാലമായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അവസാനം ഒരു ജോലി കിട്ടി, പക്ഷേ ജോലിക്ക് ഇന്റർവ്യൂ എന്നപ്പോ തന്നെയാണ് ഈ താടിയൊന്നും പറ്റൂല പഠിക്കണം, ആ പഠിക്കാം, ഇവിടുന്ന് നിസ്കരിക്കാൻ ബാങ്ക് പായാനൊന്നും പറ്റൂല, ആ പോവില്ല, പിന്നെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അവരായിട്ടൊക്കെ ഇടപഴകേണ്ടി വരും, ആ കുഴപ്പമില്ല, ഇവിടെ പന്നിറച്ചി വിൽക്കേണ്ടി വരും, ആ കുഴപ്പമില്ല, എനിക്ക് ജോലി മതി, ജോലി മതി, ഒന്നും പ്രശ്നമില്ല. ഇതപ്പോ ചില ആളുകളുടെ നിലപാട് പറ്റുമോ? പറ്റൂല. താടി ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, താടി പഠിക്കൽ ഹറാമാണ്, നിത്യേന ഹറാം ചെയ്തിട്ട് എനിക്ക് പൈസ വേണ്ട, നിങ്ങളെ അള്ളാഹു കൊണ്ട് ഇരിക്കു തരുന്നവൻ എന്നെ വിട്ടേക്ക് ഞാൻ പോയിക്കോളാം എന്ന് പറയണം. പക്ഷെ അതിന് ഉറപ്പ് വേണം. എന്ത് വേണം? ഈമാന്റെ ഉറപ്പ്. ഹറാം ചെയ്തുകൊണ്ട് എനിക്ക് ഒരു പൈസയും വേണ്ട, ഹലാല് കൊണ്ട് തന്നെ അള്ളാഹു എനിക്ക് റിസ്ക് തരും എന്ന ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴേ അത് പറ്റുള്ളൂ. നിങ്ങളൊക്കെ പാടെ കണ്ട് ഞാൻ ആ ഇന്റർവ്യൂവിന് ഏറ്റു പോകുന്ന, ഇപ്പൊ എനിക്ക് ജോലിയില്ല, എങ്ങനെ മന്നക്കം പറയാൻ പാടില്ല. പിന്നെ സ്വന്തമായിട്ട് ഉറപ്പ് വേണം. മനസ്സിലായില്ലേ? അപ്പൊ തിന്മയിലേക്ക് പോകുമെന്നൊരു സാഹചര്യമാണോ ഒരു ജോലി സ്ഥലത്ത് പോയാൽ ഉള്ളത്? നമ്മൾ തിന്മക്ക് പ്രേരിപ്പിക്കപ്പെടുന്നതാണോ ആ ജോലി? നമുക്ക് ഹറാമാണ്. അതിന് പിന്നെ ആരോടും ഫത്വ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ മനസ്സിനോട് ഫത്വ ചോദിച്ചാൽ മതി. അധിക കാര്യങ്ങളും അങ്ങനെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതുകൊണ്ട് നമ്മൾ പറയും നിർബന്ധിക്കപ്പെടുന്നു നിർബന്ധിക്കപ്പെടുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എങ്കിൽ ഒന്നുകിൽ ജോലി വേറെ സ്ഥലത്തേക്ക് മാറുക, അല്ലെങ്കിൽ ആ ജോലി തന്നെ വേണ്ടെന്ന് വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. തെറ്റിലേക്കുള്ള മറ്റൊരു ഒരു പ്രേരണയാണ് നമ്മുടെ കൂട്ടുകെട്ട്. പലപ്പോഴും ആളുകൾ തെറ്റിൽ അകപ്പെടാറുള്ളത് തന്റെ കൂട്ടുകാരന് വഴങ്ങിക്കൊണ്ടാണ്. നല്ല മോനായിരുന്നു, മറ്റവന്റെ ഒപ്പം നടക്കൽ തുടങ്ങിയ ശേഷം എന്തായി? പേച്ചുപോയി. അത് റസൂല് പറഞ്ഞതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ഓരോരുത്തരും തന്റെ ചങ്ങാതിയുടെ മത നടപടിക്രമത്തിലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരോട് കൂട്ടുകൂടുന്നു എന്ന് അവൻ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ എന്നാണ്. കൂട്ടുകാരനെ പ്രേരണക്ക് വഴങ്ങി തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ആളുകളുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. മനസ്സിലായില്ലേ? നമ്മുടെ കൂട്ടുകാരനെ തിരുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബന്ധം ഒഴിവാക്കണം. അവന്റെ കൂടെ പിന്നെ കൂട്ടുകൂടാൻ പാടില്ല. ആ കൂട്ടുകെട്ട് നമുക്ക് ദോഷം ചെയ്യും. തിന്മ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന തിന്മയുടെ തോതനുസരിച്ചാണ് അവരോട് ബന്ധം. വലിയ തിന്മയാണോ അടുക്കാൻ തന്നെ പാടില്ല, ചെറിയ തിന്മയാണോ അടുക്കാം, പക്ഷെ അവനെ തിരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട്, അവനെ മാറ്റിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബന്ധം സ്ഥാപിക്കാം. മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലേ, ആവതും ശ്രമിച്ചു എങ്കിൽ അവനെ വിട്ടേക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഒരു തിന്മ വിരോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വേറെ കുറെ തിന്മകൾ വിരോധിക്കും. ഇപ്പൊ കള്ള് വിരോധിച്ചപ്പോ കള്ളുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, ചെത്തുന്നവൻ, പിഴിയുന്നവൻ, തലയിലേറ്റുന്നവൻ, അങ്ങനെ പോയിട്ട് അത് അതിന് പീടിയ വാടക കൊടുക്കുന്നവൻ, എല്ലാവരും അതിൽപ്പെട്ടു. അതിന്റെ ലാഭം ഉപയോഗിക്കുന്നവൻ, എല്ലാവരും. അങ്ങനെ അതിന്റെ പാർഷ്യലായിട്ടുള്ള ഒരുപാട് തിന്മകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കുട്ടികൾ ടൂറിസം കോഴ്സുകൾക്ക് പോകാറുണ്ട്. ഈ ടൂറിസം കോഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സൊക്കെ പറഞ്ഞാൽ അവിടെ, അതുപോലെ തന്നെ ഈ വിമാനത്തിലുള്ള ജോലിക്കാരുണ്ടല്ലോ, അവരെ ജോലി, ഈ ജോലിയൊക്കെ എന്താ, മദ്യം ഒഴിച്ചു കൊടുക്കാൻ അവരെ പഠിപ്പിക്കുകയാണ്. മദ്യം എങ്ങനെ ഒഴിച്ചു കൊടുക്കണം, മദ്യപിച്ച് ലക്ക് കെട്ടാൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ അവിടെ പഠിപ്പിക്കണത്, മനസ്സിലായില്ലേ? മാത്രമല്ല എയറോസ്റ്റസിന്റെ കോഴ്സിന് പോകുമ്പോ തന്നെ ആണിനും പെണ്ണിനെയും ഒരു ബെഞ്ചിലിരുത്തിയാ പഠിപ്പിക്കുക. ആണും പെണ്ണും തൊടുന്നതിനോ പിടിക്കുന്നതിനോ ഒന്നും യാതൊരു സങ്കോചം ഉണ്ടാവാൻ പാടില്ല. എപ്പ വേണമെങ്കിലും തൊടാനും പിടിക്കാനും മടിയിൽ ഇരിക്കാനൊക്കെ റെഡിയായാൽ ആ ജോലിക്ക് പോകാം. ഒരു മിന്നു പറ്റുമോ, പറ്റുമോ? അപ്പൊ ടൂറിസം കോഴ്സുകൾ, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് പറ്റാത്ത ഒരുപാട് കോഴ്സുകളുണ്ട് ഇവിടെ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. നമുക്ക് പേരുണ്ടാകണം, ഏയ് പൈസ ഉണ്ടാകണം, നല്ല പോപ്പുലാരിറ്റി വേണം, ഇതാ നമ്മൾ നോക്കുക. തിന്മകളിലേക്ക് കുട്ടികളെ കൽപ്പിച്ചുകൂട്ടി കൊണ്ടുപോയാക്കുന്ന അവസ്ഥയാണ് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഉത്തരവാദപ്പെട്ടവരുടെ അലംഭാവം പലപ്പോഴും പല വീടുകളിലും തെറ്റുകൾക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലെ പെൺകുട്ടികൾ മോശമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഞാനാണ്. ഇന്നിപ്പോ പർദ്ദ ധരിക്കും പെണ്ണുങ്ങൾ, പക്ഷെ പർദ്ദന്റെ ഏറ്റവും വലിയ ഫാഷനുള്ള സ്ഥലം നമ്മളെ തലശ്ശേരി. ഇവിടുന്നാണ് പർദ്ദന്റെ എല്ലാ വൃത്തിയോട് ഇറങ്ങാറുള്ളത്. പർദ്ദ ഫാഷൻ തലശ്ശേരിയിലാ പോവാല് അല്ലേ. ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ് പർദ്ദ, എന്നിട്ട് അതുമ്പോ കുറെ അലങ്കാരങ്ങളും അല്ലേ. എന്തിനാ പിന്നെ പർദ്ദ ഇട്ടത്? പർദ്ദയുടെ ലക്ഷ്യം തന്നെ എന്താ? ആളുകൾ ആകർഷിക്കാതിരിക്കുക എന്നുള്ളതാണ്, ശരീരത്തിന്റെ ഭംഗി മറച്ചു വെക്കുക എന്നതാണ്. എന്നാൽ ശരീരത്തിന്റെ ഭംഗി ദ്വിഗുണീഭവിച്ച് കാണിക്കുന്ന തരത്തിലുള്ള അലങ്കാരങ്ങൾ, എംബ്രോയിഡറി വർക്കുകൾ അല്ലേ, കണ്ണാടികള്, പിന്നെ പലേതും, ഇതൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാവൾ പർദ്ദ ധരിച്ച്? പിന്നെ മുഖവും തുറന്നിട്ട് ചുണ്ടും ചുവപ്പിച്ച് കണ്ണു എഴുതി പിന്നെ ഒരു ഉയർന്ന ചെരുപ്പൂട്ട് അങ്ങനെ കൊഞ്ചിക്കൊയഞ്ഞങ്ങാടിയിലൂടെ നടക്കുക. പേരിനെന്താ പർദ്ദട്ടാണ്? വല്ല കാര്യമുണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ അതപ്പതിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സഹോദരിമാര്. ആരാ ഉത്തരവാദി? ഭർത്താക്കന്മാര്. അതധികം ഗൾഫിലായിരിക്കും. ഭർത്താക്കന്മാര് ഗൾഫിലുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ അവരെ നിയന്ത്രിക്കാൻ ഇന്ന് പലർക്കും ആളുകളില്ല എന്നുള്ളതാണ്. അവർക്ക് തന്നെ ബാങ്കിൽ പോവും, അവരെന്നെ പൈസ എടുക്കും, അവരെന്നെ ഡ്രസ് എടുക്കും, എല്ലാം അവർ തന്നെയാണ്. അവരെ നിയന്ത്രിക്കാൻ പുരുഷന്മാരില്ലാത്ത അവസ്ഥ. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ മുസ്ലിം കുടുംബങ്ങളിൽ നമ്മൾ എമ്പാടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തം ഗൃഹനായകന്മാർക്കുണ്ട്. സ്വന്തം മക്കളെപ്പറ്റി, പെൺമക്കളെപ്പറ്റി, സ്വന്തം പങ്ങന്മാരെ പറ്റിയൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ബാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടിയുടെ വേഷം എന്താണ്, അത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ മോശക്കാരായാൽ നമ്മുടെ ഇസ്ലാമിക മനസാക്ഷി നശിച്ചു പോകും. ഇസ്ലാമിക മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കാണുമ്പോൾ അതിനോടൊരു വിമ്മിഷ്ടം കാണിക്കൽ, അതൊരു മുസ്ലിമിന്റെ ഇതാണ്, സ്വഭാവമാണ്. നബി പറഞ്ഞിട്ടുണ്ട്, അല്ലിസ്മു മാ ഹാക്ക ഫീ സദരിക വ കരിഹ തൻ യസ്തലി അലൈഹി നാസ്. പാപം എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ ഒരു അലോസരം, ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നതും ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുന്നതുമായ കാര്യമാണ്. അതിനായത്തോ ദിവസമൊന്നും വേണ്ട, ഏയ് അത് ശരിയല്ല, അത് നമുക്ക് പറ്റൂല എന്ന് എന്റെ മനസ്സ് പറയും. അതാണ് ഇസ്ലാമിക മനസ്സാക്ഷി. പക്ഷേ തമ്മാടികളും താന്തോന്നികളുമായി നിരന്തര സമ്പർക്കമുണ്ടായിട്ട് അത്താ ഇസ്ലാമിക മനസ്സാക്ഷി തന്നെ നശിച്ചു പോകും. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പാപങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓതി വെച്ച ആയത്ത് തൗബയുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആർക്കാണ് തൗബ? സൂറത്ത് നിസാഇൽ അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ പരിഭാഷ നിങ്ങൾ പോയിട്ടെടുത്ത് നോക്കണം. 17-18 ആയത്ത് സൂറത്ത് നിസാഇൽ 4-ാമത്തെ അധ്യായം 17-18. ഇന്നമത് തൗബത്തു അലല്ലാഹ്, തൗബ സ്വീകരിക്കും എന്ന് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കൂട്ടരുടെ തൗബ മാത്രമാണ്. അതേതാ? ലില്ലദീന യഅമലൂന സൂ അബി ജഹാലത്തിൻ, അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് അയാൾ തെറ്റു ചെയ്യുന്നു. സുമ്മ യതൂബൂന മിൻ ഖരീബ്, തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ വൈകാതെ തന്നെ അയാൾ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ അറിവില്ലായ്മ കൊണ്ടോ അവിവേകം കൊണ്ടോ തെറ്റു ചെയ്യുകയും പിന്നീട് താമസം വിനാ തൗബ ചെയ്യുകയും ചെയ്യുന്നവരുടെ തൗബ, ഫഉലാഇക യതൂബുല്ലാഹു അലൈഹിം, അങ്ങനെയുള്ള ആളുകളുടെ മടക്കം അള്ളാഹു സ്വീകരിക്കും. വക്കാൻ അള്ളാഹു അലീമൻ ഹക്കീമ, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ആരൊക്കെയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് അറിയാതെ ചെയ്യുന്നത്, ആരൊക്കെയാണ് അവിവേകം കാരണം ചെയ്തു പോകുന്നത്, ആരൊക്കെയാണ് വിവേകത്തോടു കൂടി തന്നെ ചെയ്യുന്നത്, അള്ളാഹ് അറിയാം. ഇനി അതിന്റെ നേരെ മറുവശം പറയാണ്, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്തി ഹത്താ ഇദാ അദറ അഹദഹുമുൽ മൗത്ത്. തൗബ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കൂട്ടർക്ക് വേണ്ടിയല്ല, അവർ മരണം വരെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മരണമാസന്നമായി കഴിഞ്ഞാൽ അയാൾ ആ മരണശയ്യയിൽ വെച്ച് പറയാണ്, ഇന്നീ തുബ്തുൽ ആൽ, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയല്ല തൗബ നിശ്ചയിച്ചിട്ടുള്ളത്. വലല്ലദീന യമൂത്തൂന വഹും കുഫാർ, ഈമാനില്ലാതെ കാഫിറായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടിയുമല്ല. ഉലായി കഅത്തതിനാലഹും അദാബൻ അലീമ, അക്കൂട്ടർക്ക് അള്ളാഹു വേദനാജനകമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർക്ക് നാം വേദനാജനകമായ ശിക്ഷ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ആരുടെ തൗബയാണ് സ്വീകരിക്കുന്നുള്ള ബാധ്യത ഏറ്റെടുത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അറിവില്ലാതെ അല്ലെങ്കിൽ അവിവേകം കൊണ്ട് തെറ്റ് ചെയ്തു പോയി ഉടനെ തന്നെ പശ്ചാത്തപിക്കുന്നു. എന്നാൽ അറിഞ്ഞുകൊണ്ട് തെറ്റിയുന്നു, പശ്ചാത്താപം നീട്ടിവെക്കുന്നു, അവരെ തൗബയോ? സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, ഗ്യാരണ്ടിയില്ല. ഗ്യാരണ്ടിയിൽ അല്ല ഏറ്റെടുത്തത് ഇത് മാത്രമാണ്. പിന്നെയോ മുഅ്മിനായിക്കൊണ്ട് മരിക്കണം, എന്നാലേ തൗബ സ്വീകരിക്കുള്ളൂ. മരിക്കുന്ന സമയത്ത് കാഫിറാണെങ്കിൽ അയാളെ തൗബ സ്വീകരിക്കൂല. പിന്നെ ചില കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും പൊറുക്കൂല. ഉദാഹരണം ഷിർക്ക്, ഷിർക്കോടുകൂടിയാണ് ഒരാൾ മരിച്ചത് എങ്കിൽ അയാൾക്ക് രക്ഷല്ല. ഷിർക്കല്ലാത്ത ചില പാപങ്ങളൊക്കെ തൗബ ചെയ്യാൻ വിട്ടുപോയി എന്നാലും ഒരു പക്ഷേ, ഗ്യാരണ്ടി ഒന്നുമില്ല, ഒരു പക്ഷേ അള്ളാഹു എന്റെ മഹലായ ഫദൽ കൊണ്ട് പുറത്തേക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തൗബ ചെയ്യൽ അതൊരിക്കലും തന്നെ നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല. ഈ റമദാൻ ഇപ്പൊ കയ്യാറായില്ലേ, അടുത്ത റമദാൻ വരെ ഇങ്ങനെ പോട്ടെ, അടുത്ത റമദാൻ നമുക്ക് തൗബ ചെയ്യാം. ആർക്കറിയാം അടുത്ത റമദാൻ വരെ എനിക്കും നിങ്ങൾക്കും ആയുസ്സുണ്ടാവുമെന്ന്? ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ആയുസ്സുണ്ടെന്നറിയോ? അപ്പൊ തൗബ നീട്ടിവെക്കുക എന്നുള്ള സംഗതിയേ ഇല്ല. ചില ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ്, മൗലവി ഇപ്പോഴല്ലേ നാലുകാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്നും പൊയ്ക്കുമല്ലോ. ഇപ്പൊ അങ്ങനെ അറാമു അലാലും നോക്കിയപ്പോ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇത്തിങ്ങാനക്കും കുറച്ച് പള്ളിക്കും ഒക്കെ കൊടുത്തിട്ട് രണ്ട് ഉമ്രയൊക്കെ ചെയ്ത് ശരിയാക്കാം എന്നാണ് പോയത്തക്കാര് വിചാരിച്ചിട്ടുള്ളത്. ഒരിക്കലും അള്ളാഹു അങ്ങനെ സ്വീകരിക്കൂല. ഹറാമിലൂടെയുള്ള സമ്പാദ്യം ഒരു പൈസ നിങ്ങൾ ധർമ്മം ചെയ്താൽ അള്ളാഹുക്കത് വേണ്ട. ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹു വിശിഷ്ടനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അവൻ വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കൂല. ഹറാമിലൂടെ ഉണ്ടാക്കിയിട്ട് എത്ര ധർമ്മം കൊടുത്തിട്ടും കാര്യമില്ല, അത് വെള്ളത്തിൽ എഴുതിയ പോലെയാണ്, അത് റെക്കോർഡിൽ വരില്ല. അതുകൊണ്ട് ഹലാലായ നിലക്ക് സമ്പാദിക്കുക, അതിനുള്ളിൽ നിന്ന് ധർമ്മം ചെയ്യുക, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പോറ്റുക. ഒരിക്കലും ഹറാമ് നമ്മുടെ മക്കളെ തീറ്റാതിരിക്കുക, നമ്മൾ തിന്നാതിരിക്കുക. ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാണത്, അല്ലേ? യാത്രക്കാരന്റെ ഉദാഹരണം റസൂല് പറഞ്ഞു. യാത്രക്കാരന്റെ പ്രാർത്ഥന പൊതുവേ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഒരാളിങ്ങനെ യാത്ര ചെയ്യാണ്, ദീർഘമായ യാത്ര കൊണ്ട് മരുഭൂമിയിലൂടെ വെള്ളവും ഇതൊന്നും കിട്ടാതെ അയാൾ മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ട്, വസ്ത്രക്കാകെ പൊടി പുരണ്ടിട്ടുണ്ട്. അയാളിങ്ങനെ കൈയർത്തി ആ റബ്ബി ആ റബ്ബി, റബ്ബിനെ വിളിച്ചുകൊണ്ട് കൈയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. കൈയുയർത്തൽ നല്ലതാണ്, റബ്ബേ എന്ന് വിളിക്കൽ നല്ലതാണ്, യാത്ര ഉത്തരം കിട്ടാൻ നല്ലതാണ്. പക്ഷെ അയാൾക്ക് ഉത്തരം കിട്ടൂല. കാരണം പറഞ്ഞെന്താ? മത്അമുഹു ഹറാം, അയാൾ തിന്നുന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാൾ ഉടുത്ത വസ്ത്രം ഹറാമാണ്. പിന്നെ വഗുദ്ദിയ ബിൽ ഹറാം, അയാളെ ശരീരം ഇങ്ങനെ തടിച്ചു കൊഴുത്തത് ഹറാം കൊണ്ടാണ്. കണ്ടോ? അപ്പൊ തിന്നുന്നത്, മശ്റബുഹു കുടിക്കുന്നത്, അതുപോലെ ഉടുക്കുന്നത് എല്ലാം ഹറാമാണ്. ഫഅന്നാ ഇസ്തജാബ ലിദാലി, അവൻ എത്ര കൈവന്തിച്ചിട്ടെന്താ, അവൻ എത്ര യാത്ര ചെയ്തിട്ടെന്താ, അവൻ എത്ര യാ റബ്ബി വിളിച്ചിട്ടെന്താ, എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിനുള്ള കണ്ടീഷനുകൾ നമ്മൾ പൂർത്തിയാക്കണം. ഇൻഷാ അല്ലാഹ് ദുആന്റെ ആദാബുകളും ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളും തടസ്സങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാവുന്നതാണ്. സാന്ദർഭികമായി മറ്റൊരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പൊ നമ്മൾ അവസാനത്തെ പത്ത് വരുമ്പോ പള്ളികളിലൊക്കെ തറാവീഹിന് ശേഷം ഖിയാമുൽ ലൈൽ എന്ന പേരിൽ അവസാന സമയത്ത്, അതായത് നമ്മുടെ അത്താഴത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് നിസ്കാരം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊക്കെ പോലെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തില് അത് രണ്ടും ജായിസാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാര് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകം സൗദി അറേബ്യയിലെ റിയാസത്തുൽ ആമ്മ പുറത്തിറക്കിയിട്ടുള്ള, അവിടുത്തെ പണ്ഡിത സഭ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ്. ദുക്തൂർ മുഹമ്മദ് ബിൻ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ഫുറൈ എന്ന ആളാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. അവിടുത്തെ ഒരു വലിയ ഈ കോടതി വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിലെ അധ്യാപക മുദരിസാണ് അദ്ദേഹം. ഇത് വായിച്ച് ഇതിനെ മുഖവര എഴുതിയിട്ടുള്ളത് മഅലി ശൈഖുൽ അല്ലാമ സാലിഹ് ബിൻ ഫൗസാൻ അദ്ദേഹമാണ്. ഇതിൽ അൽ ഫസ്ലു ബൈന തറാവീഹി വൽ ഖിയാം, തറാവീഹും ഖിയാമുല്ലൈലും വേർപെടുത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. എഷാന്റെ ശേഷമുള്ള ഇതിനെ തറാവീഹ് എന്നും പിന്നെ അത്തായ സമയത്തിന് ഖിയാമു എന്നും പറയാറുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് അത് രണ്ടും ഖിയാം തന്നെയാണ്. ഖിയാമുല്ലൈൽ അല്ലെങ്കിൽ ഖിയാമു റമളാൻ എന്ന് രണ്ടിനും പറയാം. ജനങ്ങൾ സാധാരണക്കാർക്കിടയിൽ അത് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ത് പറയുന്നതാണ്, ഖിയാമുല്ലൈൽ. അപ്പൊ ആദ്യത്തെ ഖിയാമുല്ലൈൽ അല്ലേ, ആണ്. പക്ഷെ അത് തറാവിയാണ്, ദീർഘമായി നിസ്കരിക്കുമ്പോഴാണ് തറാവി എന്ന പേരിന് അർത്ഥമുള്ളൂ. ഇപ്പൊ ചില ആളുകൾ പറയും ഇടക്കിടക്ക് വിശ്രമിച്ചിട്ട് നിസ്കരിച്ച് നമ്മളെ മൗലവി സലാം വീട്ടി അപ്പൊ തന്നെ എണീക്കണ്, നമ്മളെ മൗലവിന് വിശ്രമിക്കാൻ മാത്രം ഇവിടെ നിസ്കരിച്ചണോ? ഇല്ലല്ലോ, നമ്മൾ മൂന്നായത്ത് നാലായത്തൊക്കെ ഓതുന്നത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ എന്താ, രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം അല്ലെങ്കിൽ രാത്രിയുടെ പകുതി. പകുതിയാണ് എത്ര, ആറ് മണിക്കൂർ. മൂന്നിൽ രണ്ട് തന്നെ എത്ര, എട്ട് മണിക്കൂർ. ആവറേജ് 12 കൂട്ടിയാല് അല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് അപ്പത്ര, മൂന്നാല് 12 അല്ലേ, 4 മണിക്കൂർ. ഇത് നബി മാത്രമല്ല, വതായിഫത്തു മിനല്ലദീന മഅക, നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും. ഇപ്പൊ നബിയും സഹാബത്തും അത്ര നിസ്കരിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ല പറഞ്ഞു, നിങ്ങൾ സൗകര്യപ്പെട്ടത് ഓതി നിസ്കരിച്ചാൽ മതി, അതുകൊണ്ട് രക്ഷപ്പെട്ടപ്പോ നമ്മള്, അല്ലെങ്കിൽ നമ്മൾ 4 മണിക്കൂർ നിസ്കരിക്കണ്ടേ. ഏ, നമ്മൾ നബിയുടെ 11 നിസ്കരിക്കുന്നത് എന്നറിയും, നബിയുടെ 11 എണ്ണത്തിൽ മാത്രം മതിയോ, വണ്ണത്തിലും വേണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്. ശരിയാണ്, ആ ഹദീസിന്റെ ബാക്കി എന്താ, വഖാനു യഖ്റഊന ബിൽ മീൻ, അവർ നൂറുകണക്കിന് ആയത്തുകളാ ഓതിയിരുന്നു, നൂറോളം ആയത്തുകളുള്ള സൂറത്താണ് ഒരു റക്അത്തിൽ ഓതുക. എന്നിട്ടോ നൃത്തത്തിന്റെ ദൈർഘ്യം കാരണം യഅതമീദൂന അലൽ ഇസ്യി, വടികളിന്മേൽ ഊന്നി നിന്നിരുന്നു, വീഴാൻ പോയി. അങ്ങനത്തെ ദീർഘം. പിന്നെ കാലം കുറെ കഴിഞ്ഞപ്പോ ദൈർഘ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൃത്തം കുറച്ച് റക്അത്തുകൾ കൂട്ടി. അങ്ങനെയാണ് 20, 23, 36 ഒക്കെ ഉണ്ടായത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ നിസ്കാരത്തിന് എല്ലാം ഖിയാമുല്ലൈൽ തന്നെയാണ്, ദീർഘമായ നിസ്കാരമാണ്. അതുകൊണ്ട് രണ്ടിനും ഖിയാ, ഒന്നിന് ഖിയാമു, ഒന്ന് തറാവീഹ് എന്ന് പറഞ്ഞ് തറാവീഹ് 4 റക്അത്ത് ദീർഘമായി നിസ്കരിച്ചിട്ട് പിന്നെ വിശ്രമിക്കും. വിശ്രമിക്കാൻ നബി കിടന്നുറങ്ങിയും, നബി ഉറങ്ങിയിട്ട് കൂർക്കം വലിക്കുന്നതാണ്, പിന്നെ എണീറ്റ് പിന്നെ ഒതുർത്ത് പിന്നെ നിസ്കരിക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ ചിന്തയുണ്ട്, അത്തായ സമയം വരെ നീണ്ടു പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആദ്യം കുറച്ച് അവസാനം ഒക്കെ നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ സംബന്ധമായിട്ട് ഞാൻ ലജ്നയുടെ ഒരു ഫത്വ, ലജ്നത്തു ദായിമ എന്ന സൗദി അറേബ്യയിലെ ഫത്വയുടെ സ്ഥിരം കമ്മിറ്റിയുടെ ഒരു ഫത്വ ഞാൻ വായിക്കാം. വലാ ബഹ്സ് അൻ യസീദ ഫി അദദി റകഅത്തി ഫിൽ അശ്രിൽ അവാഖിരി അൻ അദദിഹാ ഫിൽ ഇശ്രീനൽ അവൽ, ആദ്യത്തെ 20 ദിവസത്തെ എണ്ണത്തെക്കാളേറെ അവസാനത്തെ 10 റകഅത്തുകളെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. രാത്രി നിസ്കാരത്തെ രണ്ടായി ഭാഗിച്ച് രാത്രിയുടെ ആദ്യത്തിൽ ഇഷാന് ശേഷം തറാവിയെ നിസ്കരിക്കുന്നു, ആദ്യത്തെ 20 പോലെ തന്നെ ലഘുവായിട്ട്. വഖിസ്മൻ യുസല്ലിഹി ഫി ആഖിരില്ലൈൽ വയുതീലുഹു അല അന്നഹു തഹജ്ജുദ്, ഒരു ഭാഗം രാത്രിയുടെ അവസാനത്തെ നിസ്കരിക്കുന്നു, അതല്പം നീട്ടി നിസ്കരിക്കുന്നു, അത് തഹജ്ജുദ് എന്ന നിലക്ക് രാത്രി ഉറങ്ങി നിസ്കാരം. ഫഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാലാ ഇജ്തഹിദു ഫി ഗൈരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മറ്റു ദിവസങ്ങളിലേക്കാളേറെ ഉത്സാഹിച്ചിരുന്നു ഇബാദത്തുകളുടെ കാര്യത്തിൽ. വഖാൻ ഇദാ ദഖലത്തിൽ അശ്രിൽ അവാഖിർ ഷമ്മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ അരമുണ്ട് മുറുക്കി ഓ ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. വശദ്ദൽ മീസർ വഹയാ ലൈലഹു, രാത്രിയെ ജീവിപ്പിച്ചിരുന്നു. വായിഖലാഹുലഹു തഹരിയ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയും തന്റെ കുടുംബത്തെയും അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പറയാണ്, ഫല്ലദി യഖൂലു ലാ യസീദു ഫി ആഖിരി ശഹരി അമ്മാ കാന യുസല്ലീഹി ഫി അവ്വലി ശഹർ, മാസത്തിന്റെ ആദ്യത്തിൽ നിസ്കരിച്ചതിനേക്കാൾ അധികം അവസാനത്തെ 10 നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ മുഖാലിഫുൽ ഹദീ നബി, ആ വർത്താനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യക്കെതിരാണ്. മുഖാലിഫുൽ ലിമാ കാന അലൈഹി സലഫു സാലിഹ്, സലഫു സാലിഹുകളുടെ ചര്യക്കും എതിരാണ്. മിൻ തൂലിൽ ഖിയാം ഫി ആഖിരി ശഹർ ഫി ആഖിരി ലൈൽ, സലഫുകൾ നബിയിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സഹാബികൾ താബികൾ അവരൊക്കെ രാത്രിയുടെ അവസാനത്തിൽ മാസത്തിന്റെ അവസാനത്തിൽ ദീർഘമായ ഖിയാം ചെയ്തിരുന്നു, ദീർഘമായി നിസ്കരിച്ചിരുന്നു. ഫൽ വാജിബ് ഇത്തിബാ സുന്നത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സുന്നത്തിൽ പിൻപറ്റൽ നിർബന്ധമാണ്. വസുന്നത്തിൽ ഖുലഫായി റാഷിദീന മിൻ ബഅദി, നബിക്ക് ശേഷമുള്ള ഖുലഫാകളുടെ സുന്നത്തിനെയും പിൻപറ്റൽ നിർബന്ധമാണ്. വഹസ്സിൽ മുസ്ലിമീൻ അല സലാത്തി തറാവിയെ വസലാത്തിൽ ഖിയാം. അതുകൊണ്ട് തറാവിയും അവസാനം നടക്കുന്ന ഖിയാമിനും ആളുകളെ പ്രേരിപ്പിക്കലും അത് നിർബന്ധമാണ്. ലാ തഖദീലുഹും മിൻ ദാലിക, അതിൽ ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത്. വയിൽ കാഹി ശുഭ, അവർക്ക് ആശയക്കുഴപ്പം ഇട്ടു കൊടുക്കുകയല്ല വേണ്ടത്. അല്ലത്തീ തുക്കല്ലിലും ഇഹ്തിമാമിഹിം ബി ഖിയാമി റമദാൻ, ഖിയാമു റമദാനിന്റെ കാര്യത്തിൽ ആളുകളെ താല്പര്യം കുറക്കുന്ന തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ല വേണ്ടത്. ആളുകൾ ദീർഘമായി നിസ്കരിച്ചോട്ടെ, പക്ഷെ രണ്ട് വിത്ര് അതിൽ പറ്റൂല. ആദ്യത്തിൽ 11 നിസ്കരിച്ചാൽ പിന്നത്തിൽ വിത്ര് പറ്റൂല, ഈ രണ്ടേ പറ്റുള്ളൂ. അതേസമയത്ത് ഇവിടെ 8 നിസ്കരിച്ചിട്ട് പോയി, പിന്നെ അവസാനം 11 നിസ്കരിക്കാം. ഇപ്പോ മക്കത്തൊക്കെ ഇശാന്റെ ശേഷം 20, അവിടെ വിത്രില്ല. പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് 13, അപ്പൊ എത്രയായി? 31. ചില ആളുകൾ പറഞ്ഞു മക്കത്ത് 23 ആണോ, 23 ഉണ്ടാവും 33 ഉണ്ടാവും, മനസ്സിലായില്ലേ? കാരണം റക്അത്തുകൾക്ക് ഹദ്ദില്ല എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, ഒരു നിർണിത എണ്ണം തറാവീഹിൻ ഉണ്ടെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തെറ്റുപറ്റി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തെക്കാളേറെ സലഫുകളുടെ മദ്ഹബ് അറിയുന്ന ഒരു പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചില ആളുകൾ സംശയം ചോദിച്ചതുകൊണ്ട് പറയാണ്, അതിൽ പങ്കെടുക്കാൻ പറ്റുമോ, ചില ആൾ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് പറയാണ്, രണ്ടിലും പങ്കെടുക്കാം. ഇനി ഒന്നിലെ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നിന് പങ്കെടുത്താലും മതി, അത് രണ്ടും തെറ്റായ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കഴിയുന്നത്ര ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനെ നമുക്ക് സ്വർഗ്ഗം നേടുന്ന, നരകക്കാരെ ലിസ്റ്റിൽ നമ്മുടെ പേര് വിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും പാപമോചനത്തിന്റെ ഭാഗ്യം ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലം. പിന്നെ മറ്റൊരു കാര്യം, ഈ പകർച്ചവ്യാധിയുടെ കാര്യം എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. പ്രത്യേകിച്ച് റമദാനിലൊക്കെ രാത്രി അത്തായ സമയത്ത് കണീക്കുമ്പോൾ ഒളിവെടുത്തിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക, ഇത്തരം മഹാമാരിയിൽ നിന്ന് നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. കാരണം പ്രാർത്ഥനയല്ലാതെ മറ്റ് യാതൊരു കൌശലവും നമ്മളെടുത്തില്ല. മനുഷ്യന്റെ കൌശലങ്ങളെല്ലാം പരാജയപ്പെടുന്ന രംഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മഹാമാരികളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.